Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ റീത്തിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16 അധ്യായം 19 മുതൽ 31 വരെ വാക്യങ്ങൾ. കൈത്താക്കാലം, 5
ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാനാഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രാഹം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല.
കാൽപ്പനികവും എന്നാൽ വാസ്തവവും കൂട്ടിക്കലർത്തി ഇതാ ക്രിസ്തു നല്ലൊരു കഥ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഭൗമികമായ സമ്പത്തിനെക്കുറിച്ചും അത് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രതിപാദിക്കുന്നത്. ഭാഗ്യ ദൗർഭാഗ്യങ്ങളുടെ 2 കീഴ്മേൽ മറച്ചിലുകളുള്ള കഥയിലൂടെ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. അതിന് പറ്റിയ ഒരു നാടകീയമായ സംഭവമാണ് ഇവിടെ നാം ശ്രവിച്ചത്. തൊട്ടുവാതിക്കൽ കിടക്കുന്ന പാവം മനുഷ്യനെ ശ്രദ്ധിച്ചില്ല, പരിഗണിച്ചില്ല, മറിച്ച് അവഗണിച്ചു എന്നതാണല്ലോ ധനികന്റെ തെറ്റ്, അല്ലെങ്കിൽ അയാളുടെ അധർമ്മം. നിത്യതയുടെ ഭാവിക്കായി വർത്തമാന കാലയളവിൽ നാം എത്ര ഗൗരവപൂർണമായി ഒരുങ്ങണമെന്ന് ധനികൻ ജീവിതകാലത്ത് മനസ്സിലാക്കിയില്ല. സമ്പത്തല്ല അയാളെ നശിപ്പിച്ചത്. സത്യമായിട്ടും സമ്പത്ത് വിനിയോഗിക്കുന്നതിൽ വന്ന പാളിച്ചയാണ്, അല്ലെങ്കിൽ അവിശ്വസ്തതയാണ്. ദൈവം ഭരമേൽപ്പിച്ച സമ്പത്ത് കൊള്ളരുതാത്ത, അല്ലെങ്കിൽ അവിശ്വസ്തനായൊരു കാര്യസ്ഥനെ പോലെ കൈകാര്യം ചെയ്തു എന്ന് വേണം ഈ സംഭവത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ. ജീവിതത്തിലേതുപോലെ തന്നെ മരണത്തിലും ലാസറും ധനവാനും വിഭിന്നതയുള്ളവരായിത്തീരുന്നു എന്ന് നമുക്ക് കാണാം. ധനികൻ മരിച്ചു, സംസ്കരിക്കപ്പെട്ടു. ലാസർ മരിച്ചു. അവർ അയാളെ എങ്ങനെ സംസ്കരിച്ചു നമുക്കറിയില്ല. അതിനെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞ കഥ മൗനം ഭജിക്കുന്നു. പക്ഷേ അയാളെ ദൈവദൂതന്മാർ സംവഹിച്ചു കൊണ്ടുപോയി എന്ന് ലൂക്കാസ് വിശേഷകൻ വളരെ കൃത്യമായി കുറിച്ചു വച്ചിരിക്കുന്നു. ധനികന്റെ അന്ത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ധനികൻ മരിച്ചു, സംസ്കരിക്കപ്പെട്ടു. ധനികന്റെ മരണത്തിലും ശവസംസ്കാരത്തിലും ശ്രദ്ധിക്കപ്പെടുന്നത് ദൈവദൂതന്മാരുടെ അസാന്നിധ്യമാണ്. ജീവിതകാലത്ത് ധനികനെ പരിചരിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. മരണത്തിൽ കൂട്ടായിരിക്കേണ്ട ദൈവദൂതന്മാർ അയാളെ ഇതാ കൈവിട്ടിരിക്കുന്നു. ധനികന്റെ ജീവിതാന്ത്യം ശവസംസ്കാരമാണ്. എന്നാൽ ലാസറിന്റെ മരണം അയാളുടെ നിത്യതയുടെ ആരംഭമാണ്. അയാൾ സംസ്കരിക്കപ്പെടുകയല്ല, മറിച്ച് സംവഹിക്കപ്പെടുകയായിരുന്നു. ദൈവദൂതന്മാരാൽ സംവഹിക്കപ്പെടുകയായിരുന്നു. പിന്നീട് ദൈവദൂതന്മാരുടെ സഹവാസത്തിലുള്ള ജീവിതമാണ് പാവം മനുഷ്യന് ലഭിച്ചത്. ആത്മീയ ആനന്ദത്തിന്റെ ജീവിതം, ദൈവിക ജീവിതം, ദൈവിക ജീവൻ. ഇനി പാതാളത്തിൽ കിടക്കുമ്പോഴും ധനികന്റെ ചിന്ത ലാസർ തന്റെ വെളിപ്പുറത്തുള്ള ഒരു ദാസനാണ്, അടിമയാണ് എന്ന് തന്നെയാണ്. ആദ്യം തന്റെ നാവ് തണുപ്പിക്കാൻ ലാസറിനെ തന്റെ പക്കലേക്ക് പറഞ്ഞയക്കണം. പിന്നീട് തന്റെ സഹോദരന്മാരെ നിത്യതയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ അവരുടെ പക്കലേക്ക് അവനെ പറഞ്ഞയക്കണം എന്നെല്ലാം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ. എല്ലാവരെയും തങ്ങളുടെ അടിമകളായി കാണുന്നത് അമിതമായി സമ്പത്തുള്ള ഒരാളുടെ പ്രശ്നമാകാനാണ് സാധ്യത. പിതാവായ അബ്രാഹമേ എന്നാണ് ധനികൻ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്, വിളിക്കുന്നത്. ഏതർത്ഥത്തിലാണിത്? രക്തബന്ധമനുസരിച്ച് അയാൾ അബ്രാഹത്തിന്റെ പിന്തുടർച്ചാവകാശി ആയിരിക്കാം. എന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ അത് പോരല്ലോ. ആധ്യാത്മിക ബന്ധം കൊണ്ട് മെനഞ്ഞെടുക്കേണ്ട യുഗാന്ത കുടുംബത്തിലെ അംഗമല്ല മനുഷ്യൻ. ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ടെന്ന് പറഞ്ഞ് വീമ്പടിക്കേണ്ട എന്ന് സ്നാപകൻ പറഞ്ഞതോർക്കുന്നില്ലേ? അതുപോലെ ജ്ഞാനസ്നാന ജലം തലയിൽ വീണതുകൊണ്ട് ക്രിസ്തുവിന്റെ കുടുംബക്കാരനാകുന്നില്ല ഞാൻ. യേശുവിന്റെ മനസ്സ് തൊട്ടറിയുകയും സുവിശേഷ ചൈതന്യം ജീവിക്കുകയും ചെയ്യുന്നത് വഴിയാണ് നാം ദൈവോന്മുഖരായി തീരുന്നത്, ദൈവോന്മുഖരായി തീരേണ്ടത്. തുറന്ന മനസ്സോടെ ദൈവവചനം കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യാത്തൊരാളെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താനോ മരിച്ചവരിൽ നിന്നുമുള്ള ഉത്ഥാനത്തെക്കുറിച്ച് അയാളോട് സംസാരിക്കുവാനോ പര്യാപ്തമായെന്ന് വരില്ല. നിയമവും പ്രവാചകന്മാരും എന്നത് ദൈവവചനത്തിനുള്ള പര്യായ പദമാണ്. അപ്പോൾ ആത്യന്തികമായി ദൈവഹിതത്തോട് സുതാര്യതയുള്ളവരായി, തുറവുള്ളവരായി ഇഹലോക ജീവിതം നയിക്കുക. അതിന് നാം വചനം ശ്രവിക്കണം, പഠിക്കണം, തുറന്ന മനസ്സോടെ അത് സ്വീകരിക്കണം, അത് ജീവിക്കണം. പിന്നെ ദരിദ്രനും ദൈവത്തിനും ഇടയിൽ എന്തോ ചില സദൃശ്യതകളുണ്ട്. ദരിദ്രനാരായണൻ എന്ന ഗാന്ധി പദം ചെറുപ്പത്തിലേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈശ്വരൻ ദരിദ്രനാണോ, ദരിദ്രൻ ഈശ്വരനാണോ എന്നൊരു സന്ദേഹം. എന്തായാലും ഈശ്വരനും ദരിദ്രനും ഒരുപോലെ സർവവ്യാപികളാണെന്ന് തോന്നാറില്ലേ? തൂണിലും തുരുമ്പിലും തെളിയുന്ന മട്ടിൽ. പുലരിയിൽ ക്ഷേത്രനട ചവിട്ടി കയറുമ്പോഴോ പള്ളിനട കയറുമ്പോഴോ അതിന്റെ വശങ്ങളിൽ ഇരിക്കുന്നയാൾ നിങ്ങളെ പാളി നോക്കുന്നില്ലേ? ട്രെയിനിന്റെ ജാലകമുയർത്തുമ്പോൾ അത് ആ മനുഷ്യൻ പാളത്തിന് സമാന്തരമായി നടക്കുന്നു. എച്ചിൽ കുപ്പയിലെറിയാൻ പോകുമ്പോൾ ഉപവാസ പ്രാർത്ഥനയുമായി ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. പാതിരാത്രി കൂടണയുമ്പോൾ വിളക്ക് മരത്തിന്റെ താഴെ നിന്ന് അയാൾ ചൂളം വിളിക്കുന്നു. പാവങ്ങൾ എങ്ങുമുണ്ട്, എന്നുമുണ്ട്, നാം എന്നും ഓർക്കണം. ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ, ദരിദ്രർ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കുമെന്ന്. അത് പറയുമ്പോൾ അവിടുത്തെ മനസ്സിൽ എന്തായിരുന്നിരിക്കണം? അവരെ അവഗണിക്കരുതെന്ന താക്കീതോ, അവർ നിലനിൽക്കേണ്ടി വരുമെന്ന സങ്കടമോ, അവരെ പരിഗണിക്കാതെ പോകുന്നവരോടുള്ള ക്ഷോഭമോ? അതെന്തുമാവട്ടെ, അതിപരിചയം കൊണ്ടും സർവ്വസാധാരണത്വം കൊണ്ടും ദരിദ്രനും ദൈവത്തിനും ഒരേ തലവരെയാണ് ശ്രദ്ധ കിട്ടാതിരിക്കുക, അവഗണിക്കപ്പെടുക എന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിനും കാലത്തിനും സാക്ഷികളാവുക എന്നതാണ് അവരുടെ ധർമ്മം. പിന്നെ സ്മൃതിയുടെ ഭാരമോ ഭാവിയുടെ വേവലാതിയോ ഇല്ലാതെ ആ മനുഷ്യൻ ബുദ്ധനെ പോലെ പുഞ്ചിരിക്കുന്നു. അയാളുടെ പുഞ്ചിരിയുടെ കാരണം, ഒരിക്കലും കീഴ്പ്പെടുത്താത്ത കോട്ട പോലെ ദൈവം ജീവിക്കുന്നു എന്നതിന്റെ അടയാളം കൂടിയാണത്. ഇല്ലെങ്കിൽ ഇന്നലത്തെ കനത്ത മഴയിൽ അയാൾ എന്തുകൊണ്ട് തണുത്തുപരം കലിച്ച് മരിച്ചില്ല? വയൽപൂക്കളെ ഉടുപ്പിക്കുകയും കുരുവിയെ ഊട്ടുകയും ചെയ്യുന്ന മഹാകാരുണ്യം, ദൈവിക കാരുണ്യം നമ്മുടെ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ അവരുടെ അതിജീവനത്തെ സഹായിക്കുന്നുണ്ടാവാം. രണ്ടുപേരും, ദൈവവും ദരിദ്രനും, സമയത്തിന്റെ മഹാപ്രഭുക്കന്മാരാണ്. ഒരു തിടുക്കവുമില്ലവർക്ക്. എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും. ധൂർത്തപുത്രന്റെ കഥയിലെ അപ്പനെ പോലെ ദൈവം, പിതാവായ ദൈവം നമുക്കായി കാത്തിരിക്കുന്നു, ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇക്കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മുല്ലനേഴിയെ, പ്രശസ്തനായ കവിയെ, കൊച്ചിയിലൊരിക്കൽ പോലീസ് പിടിച്ചു. തെറ്റൊന്നും ചെയ്തിട്ടല്ല, ദരിദ്രന്റെ ചില അടയാളങ്ങൾ കണ്ടതുകൊണ്ട് മാത്രമായിരുന്നു. അതായത് ദരിദ്രനായിരിക്കുക അപകടം പിടിച്ച കാര്യം കൂടെയാണ്. എന്നാൽ തിരിയക്കുകളും ഹരിത പ്രപഞ്ചവും മാത്രം അവരുടെ നന്മ തിരിച്ചറിയുന്നു, അവരോട് ഉരുമി നടക്കുന്നു, അവരോട് രമ്യപ്പെട്ടിരിക്കുന്നു. നായ്ക്കളും പൂച്ചയും പ്രാക്കളുമൊക്കെ എപ്പോഴും പാവങ്ങളോടൊപ്പമുണ്ട് എന്ന് നാം ശ്രദ്ധിച്ചിട്ടില്ലേ? ധനവാൻ മുഖം തിരിക്കുന്ന ലാസറിന്റെ മുറിവുകളെ നായ്ക്കളാണ് നക്കിത്തോർത്തിയത്. ക്രിസ്തു പറഞ്ഞ ലാസറിന്റെ കഥയിൽ നാം കണ്ടതല്ലേ, ഭൂമിയിലെ സകല ദരിദ്രർക്കും വേണ്ടി ക്രിസ്തു കണ്ടെത്തിയ പേരാണ് ലാസർ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവകരുണയിൽ ആശ്രയിക്കുന്നവൻ, ദൈവത്തിന്റെ കരുണയിൽ കുടുങ്ങിക്കിടക്കുന്നവൻ. ധാരാളം കഥകൾ പറഞ്ഞിട്ടുള്ള ക്രിസ്തു ഒരാൾക്ക് മാത്രമേ ആ കഥകളിൽ പേരിട്ടിട്ടുള്ളൂ. അത് ഈ കഥയിലെ പാവം മനുഷ്യനാണ് ലാസർ. ലാസർ, ദൈവകരുണയിൽ, ദൈവകരുണയിൽ ആശ്രയിക്കുന്നവൻ.
എന്റെ കൂടെ നീ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കാണാതെ പോയി ദിവ്യ സാന്നിധ്യം. സ്വന്ത ജീവൻ നീ കനിവോടെ തന്നെങ്കിലും ഞാൻ നേടാതെ പോയി ദിവ്യ സൗഭാഗ്യം.
നാം ശ്രവിക്കുന്ന ഈ ഗാനം ആലപിച്ചത് മധു ബാലകൃഷ്ണൻ. ഗാനരചന ഫാദർ മൈക്കിൾ പനച്ചിക്കൽ. സംഗീതം സണ്ണി സ്റ്റീഫൻ.
തിരിയാതെ എന്നെ അനുധാവനം ചെയ്തു തണലായി നിന്നു പ്രിയമുള്ളവൻ നീ. തിരിയാതെ എന്നെ അനുധാവനം ചെയ്തു തണലായി നിന്നു ക്ഷണമീ ലോകമെന്നെ കൈവിട്ടമാൽ എന്റെ കണ്ണീരിലേക്ക് അങ്ങ് കുളിരായി വന്നു ജീവന്റെ നനവായി നിന്നു. എന്റെ കൂടെ നീ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കാണാതെ പോയി ദിവ്യ സാന്നിധ്യം. സ്വന്ത ജീവൻ നീ കനിവോടെ തന്നെങ്കിലും ഞാൻ നേടാതെ പോയി ദിവ്യ സൗഭാഗ്യം. എന്റെ കൂടെ നീ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കാണാതെ പോയി ദിവ്യ സാന്നിധ്യം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സീറോ മലബാറിയത്തിലെ ആരാധന ക്രമമനുസരിച്ചുള്ള കൈത്താക്കാലം അഞ്ചാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.